ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ 57% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പശ്ചിമബംഗാളിലും കുറവ് ജമ്മുകാശ്മീരിലും. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ജലത്തിൽ അമിത അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയതായി കുഫോസ് റിപ്പോർട്ട്. കെഎസ്ഇബിയിലെ വിവിധ തസ്തികകളിലേക്ക് നിയമന തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഫൈനലിൽ പ്രവേശിച്ചു. ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ നാളെ ഹൈദരാബാദ് കൊൽക്കത്ത പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആറാം ഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചു. 5 മണിവരെ 57.70% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും ഉയർന്ന പോളിംഗ് പശ്ചിമബംഗാളിലാണ്, 77.99%. ഏറ്റവും കുറവ് ജമ്മുകാശ്മീരിൽ, 51.35%. ബീഹാറിൽ 52.24%, ഹരിയാനയിൽ 55.93% പേർ വോട്ട് രേഖപ്പെടുത്തി. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ 57.73%, ഝാർഖണ്ഡിൽ 61.41%, ഒഡീഷയിൽ 59.60%, ഉത്തർപ്രദേശിൽ 52.02% പോളിംഗ് ശതമാനം. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആറാം ഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തി പ്രമുഖർ. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ തുടങ്ങിയവർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ വോട്ട് ചെയ്തു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹോസ്കാസ് എൻക്ലേവിലെ MCD പ്രൈമറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് ദിവസം രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്കുകൾ സംബന്ധിച്ച വിവരങ്ങളിൽ മാറ്റം വരുത്താൻ ആർക്കും സാധിക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. പോളിംഗ് സ്റ്റേഷനുകളിലെ ഏജന്റുമാരുമായി പങ്കിട്ട കണക്കുകളാണ് കമ്മീഷൻ പുറത്തുവിടുന്നത്. ഈ കണക്കുകൾ ജനങ്ങൾക്ക് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് വഴി ലഭ്യമാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പെരിയാറിലെ ജലത്തിൽ സൾഫൈഡും അമോണിയയും അധിക അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കുഫോസ് റിപ്പോർട്ട്. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് സംബന്ധിച്ച് കൊച്ചി കുഫോസിലെ വിദഗ്ധരടങ്ങിയ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങളുള്ളത്. ജലത്തിൽ ഈ രാസവസ്തുക്കൾ എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തണം. വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണ് മീനുകൾ ചത്തുപൊങ്ങാൻ ഇടയായത് എന്നായിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ പ്രാഥമിക റിപ്പോർട്ട്. കെഎസ്ഇബിയിലെ വിവിധ തസ്തികകളിലേക്ക് നിയമനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന വ്യാജ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നവമാധ്യമങ്ങളിൽ ഇത്തരം സംഘങ്ങൾ സജീവമാണെന്നും രജിസ്ട്രേഷൻ ഫീസായി വൻ തുക ഈടാക്കി മുങ്ങുന്നതാണ് ഇവരുടെ ശൈലിയെന്നും മന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. നിരവധി പേർ ഈ കെണിയിൽ വീണതായി അറിയാൻ സാധിച്ചതായും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇത്തരക്കാർ വ്യാജ പ്രചാരണം നടത്തുന്നതെന്നും ഇവർ കെഎസ്ഇബി ലോഗോ ഉപയോഗിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സ്പൈനൽ മസ്കുലർ ആട്രോഫി ബാധിച്ച 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായുള്ള പ്രത്യേക പദ്ധതിയിൽ അപേക്ഷിച്ച എല്ലാ കുട്ടികൾക്കും സൌജന്യ മരുന്ന് നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇവർക്കുള്ള തുടർ ചികിത്സയും അടുത്ത ഘട്ടങ്ങളിലേക്കുള്ള സൌജന്യ മരുന്നുകളും ഉടൻ നൽകും. മുൻപ് 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മാത്രം നൽകിയിരുന്ന മരുന്ന് അടുത്തിടെയാണ് 12 വയസ്സുവരെയാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് അപൂർവ രോഗത്തിനുള്ള മരുന്നുകൾ സർക്കാർ തലത്തിൽ സൌജന്യമായി നൽകാൻ ആരംഭിച്ചത്. 15 വർഷത്തിനുള്ളിൽ വിജ്ഞാനധിഷ്ഠിത വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളം മാറുമെന്ന് മന്ത്രി പി രാജീവ്. അധ്യാപകർക്കായി കൈറ്റ് നടത്തുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രായോഗിക പരിശീലനം ഇതിന് സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ കൈറ്റ്സിന്റെ ഇടപ്പള്ളി റീജിയണൽ സെന്ററിൽ അധ്യാപകർക്കായി നടത്തുന്ന AI പരിശീലന ക്യാമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും തുടരുന്നതിനാൽ കേരള തീരത്ത് മീൻപിടിക്കാൻ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത തുടരണം. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കാൻ സാധ്യതയുള്ളതിനാൽ കേരള, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, കൊങ്കൺ, ഗോവ, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്ത് പൊഴിയൂരിലുണ്ടായ കടൽക്ഷോഭത്തിൽ വ്യാപക നാശനഷ്ടം. കടലാക്രമണത്തെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
തിരുവനന്തപുരത്ത് തീരപ്രദേശമായ പൊഴിയൂരിൽ ഇന്നലെയുണ്ടായ കടൽക്ഷോഭത്തിൽ 3 വീടുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. അനവധി വീടുകൾ ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. കടലാക്രമണത്തെ തുടർന്ന് പൊഴിയൂർ വഴി തമിഴ്നാട് അതിർത്തിയിലേക്ക് പോകുന്ന റോഡ് തകർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. അതേസമയം ഇന്നലെ പെയ്ത കനത്ത മഴയിൽ കണ്ണേറ്റുമുക്കിലെ ഒരു വീടിന്റെ മേൽക്കൂര തകർന്നു. 3 ദിവസത്തിനിടെ പെയ്ത ശക്തമായ മഴ കാരണം ജില്ലയിൽ 1.25 കോടി രൂപയുടെ നാശനഷ്ടമാണുണ്ടായത്. ഇതുവരെ ജില്ലയിൽ 41 വീടുകൾ ഭാഗികമായും 4 വീടുകൾ പൂർണ്ണമായും തകർന്നു. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര താലൂക്കുകളിലെ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 13 കുടുംബങ്ങളാണ് കഴിയുന്നത്.
ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1.82 കോടി രൂപയുടെ കൃഷിനാശം. 66.89 ഹെക്ടർ കൃഷിഭൂമിയിൽ മഴ നാശം വിതച്ചു. ഇതോടെ മെയ് മാസം മാത്രമുണ്ടായ ആകെ കൃഷിനാശം 13 കോടി പിന്നിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന റമൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി നാളെ പശ്ചിമബംഗാൾ ബംഗ്ലാദേശ് തീരങ്ങളിൽ പതിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂനമർദ്ദം പശ്ചിമബംഗാളിലെ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ സാഗർ ദ്വീപിൽ നിന്ന് 660 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം ആരംഭിച്ച മൊബൈൽ ഇ സേവാ കേന്ദ്രം ഇടുക്കിയിൽ പ്രവർത്തനം തുടങ്ങി. കോടതി ജനങ്ങളിലേക്ക് എന്ന ലക്ഷ്യത്തോടെ രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
വിവിധ കോടതികളുടെ ഒന്നിലധികം ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച മൾട്ടിപർപ്പസ് വാഹനമാണ് മൊബൈൽ ഇ സേവാ കേന്ദ്രം. കോടതിയായി മാറുന്ന ഈ വാഹനത്തിന് 2 ക്യാബിനുകളുണ്ട്. പൂർണ്ണമായും ശീതീകരണ സംവിധാനങ്ങളുള്ള വാഹനത്തിൽ അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി, UPSM ജനറേറ്ററും ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ എന്നിവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേസുകളുടെ ഇ ഫയലിംഗ്, ഇ പേയ്മെന്റ് സൌകര്യം, വെർച്വൽ കോടതികളുടെ ട്രാഫിക് ചെല്ലാൻ തീർപ്പാക്കൽ, മൊബൈൽ വീഡിയോ കോൺഫറൻസിംഗ്, നിയമബോധവൽക്കരണം, സാക്ഷിമൊഴി രേഖപ്പെടുത്തൽ, പെറ്റിക്കേസുകൾ തീർപ്പാക്കൽ, ക്യാമ്പ് സിറ്റിംഗ്, ഹേബിയസ് കോർപ്പസിന്റെ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ വിപുലമായ സേവനങ്ങളാണ് മൊബൈൽ ഇ സേവാ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാക്കുന്നത്.
ഇനി ഒരു ഇടവേള.
തേസ് ഗർമി കെ ദൌറാൻ ദൂസരോംകോ മദദ് കർന ഹമാരി നൈതിക് ജിമ്മേദാരി ഹൈ. ഘർ യാ ഓഫീസ് മേ ആതേ വിക്രേതാ യാ വിതരണ കർമിയോംകോ പാനി പിലായേ. ബാഹർ കാം കർനേ വാലോം കേ ലിയേ ഘർ യാ ഇമാരത് കേ ബാഹർ പാനി കേ മട്കേ ഓർ ഗ്ലാസ് രഖേ. വ്യക്തി യാ സംസ്ഥായേ പാനി ഛാഞ്ച് യാ ശർബത് കേ പ്യാവോ ബനായേ. ആപ് ടോപീ, ജൂതേ, ഛാതേ ഇത്യാദി കാ വിതരണ ഭീ കർ സക്തേ ഹൈ. ധൂപ് മേ സഫർ കർതേ ലോഗോം പേ പാനി കാ ഛിഡ്കാവ് ഉൻകി യാത്രാ കോ ആരാംദായക ബനായേഗാ. ലോഗോം കോ ഗർമി സേ ശരണ് ലേനേ കേ ലിയേ ഛായാ വാലി ജഗഹ ബനായേ. പശു പക്ഷിയോ കേ ജൽപാന കേ ലിയേ മിട്ടി കേ പാത്രോ കാ സ്ഥാപന കരേ. आपकी सहाय गर्मियों में राहत लाए. NDMA एवं IIPHG द्वारा जनहित में जारी.
കോലാലംപൂരിൽ നടക്കുന്ന മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ തായ്ലന്റ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരം PV സിന്ധു ഫൈനലിൽ കടന്നു. ഫൈനലിൽ ചൈനീസ് താരത്തെയാണ് സിന്ധു നേരിടുന്നത്. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് നാളെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. രാത്രി 7:30 ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 6-ാം ഘട്ടത്തിൽ 57% പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ പശ്ചിമബംഗാളിലും കുറവ് ജമ്മുകാശ്മീരിലും. പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ജലത്തിൽ അമിത അളവിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയതായി കുഫോസ് റിപ്പോർട്ട്. KCBയിലെ വിവിധ തസ്തികകളിലേക്ക് നിയമന തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യൻ താരം PV സിന്ധു ഫൈനലിൽ പ്രവേശിച്ചു. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ നാളെ ഹൈദരാബാദ് കൊൽക്കത്ത പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.